Alhamdulillah, wassalatu wassalamu ala rasulillah. Allahumma salli wa sallim wa barik wa an'im ala abdika wa nabiyika wa rasulika Muhammad wa ala alihi wa ashabihi wa ahli baytihi tayyibina tahirin wa man tabi'ahum bi ihsanin ila yawmiddin wa ba'd. Nammal kazhinja classil vishuddha Qur'anil qira'athukale kurichaanu ivide nammal samsarichu. Adile pinne പിന്നെ ഖിറാഅത്തുകളിൽ വിശുദ്ധ ഖുർആന്റെ അവതീർണത, അതിന്റെ പ്രത്യേകത, ഏഴ് രീതികളിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, പിന്നെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച, ഖിറാഅത്ത് സ്വീകരിച്ച പ്രമുഖരായ സഹാബികൾ, അവരുടെ ശിഷ്യന്മാർ, പിന്നെ ഖിറാഅത്തിൽ പ്രസിദ്ധരായ അവലംബയോഗ്യരായ 10 ഇമാമുമാർ, പിന്നെ അവരുടെ റാവിമാർ. ഖിറാഅത്തുകൾ, അതിന്റെ ചില പ്രത്യേകതകൾ, ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അതിന്റെ തുടർ വിഷയമാണ്. ഖിറാഅത്തുകളിൽ പല ഖിറാഅത്തുകൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രസിദ്ധമായ ഖിറാഅത്ത് ആരുടേതാ? നമ്മള് ഏറ്റവും പ്രസിദ്ധമായ, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഖിറാഅത്ത് ഹഫ്സ് ഇബ്നു സുലൈമാൻ എന്നിവരുടെ ഖിറാഅത്താണ്. ഹഫ്സിന്റെ ഖിറാഅത്ത് എന്ന് നമ്മൾ പറയും. ഹഫ്സ് ഇബ്നു സുലൈമാൻ ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫിയിൽ നിന്ന്, ആസിം ഇബ്നു അബിൻ നജൂദ്, അദ്ദേഹം അബു അബ്ദുറഹ്മാൻ അസ്സുലമിയിൽ നിന്നും സിറുബിനു ഹുബൈഷിൽ നിന്നും, സിറുബിനു ഹുബൈഷും അബു അബ്ദുറഹ്മാൻ അസ്സുലമിയും പ്രമുഖരായ അഞ്ച് സഹാബികളിൽ നിന്ന് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. ഈ ഖിറാഅത്താണ് ഏറ്റവും പിന്നെ പ്രസിദ്ധമായതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചതുമായ ഖിറാഅത്ത്, ഹഫ്സിന്റെ ഖിറാഅത്ത്. ഹഫ്സ് ബിനു സുലൈമാൻ, ഹഫ്സ് ഇബ്നു സുലൈമാൻ, ഈ ഹഫ്സ് ആസിമിൽ നിന്ന്, ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി, ഇത് ഹഫ്സ് ഇബ്നു സുലൈമാൻ. ഈ ആസിം രണ്ട് പ്രമുഖരായ ആളുകളിൽ നിന്ന്, പണ്ഡിതരിൽ നിന്ന്, ഒന്ന് അബു അബ്ദുറഹ്മാൻ അസ്സുലമി, അബ്ദുറഹ്മാൻ അസ്സുലമി, മറ്റൊന്ന് സിറു ബിൻ ഹുബൈഷ്. സിറു ഇബ്നു ഹുബൈഷ്, ഇവർ രണ്ടുപേരും അഞ്ച് സഹാബികളിൽ നിന്ന് എന്ത് ചെയ്തു? ഖുർആൻ പാരായണം, അതേപോലെ തന്നെ പിന്നെ ഹിഫ്ളൊക്കെ പഠിച്ചു. ഉസ്മാൻ, അലി, ഉബൈ ഇബ്നു ഖാബ്, സയ്ദ് ഇബ്നു സാബിത്, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഈ അഞ്ച് സഹാബികളിൽ നിന്നാണ് അബൂ അബ്ദുറഹ്മാൻ അസ്സലമിയും സിറു ബിൻ ഹുബൈഷും പഠിച്ചത്. ഇവരാരിൽ നിന്നാണ് പഠിച്ചത്? ഈ അഞ്ചു പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആരെന്നാ സ്വീകരിച്ചത്? ജിബ്രീലിന്. ജിബ്രീൽ ആരിൽ നിന്നാ സ്വീകരിച്ചത്? അള്ളാഹുവിൽ നിന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആസിം, ഇവർ രണ്ടുപേരിൽ നിന്ന് പഠിച്ച് അല്ലേ. ഈ ആസിം താബിഈയാണ്. ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി, ഈ ആസിം ഇബ്നു അബിൻ നജൂദ് 24 സഹാബികളെ മീറ്റ് ചെയ്ത താബിഈ പണ്ഡിതനാണ്. 24 സഹാബികളെ കണ്ടുമുട്ടിയ താബിഈ പണ്ഡിതനാണ് ആസിം. ആസിമിന്റെ റാവിയാണ് ഹഫ്സ്, ഹഫ്സ് ഇബ്നു സുലൈമാൻ. ആസിമിന് രണ്ട് റാവിമാരുണ്ട്. ആസിമിന് ഒന്ന് ഹഫ്സും മറ്റൊന്ന് അബൂബക്കർ ഇബ്നു അയ്യാഷും. അബൂബക്കർ ഇബ്നു അയ്യാഷിന്റെ പേരാണ് ശോഭ, ശോഭത്ത് ഇബ്നു അയ്യാഷ്. ആസിമിന് രണ്ട് റാവിമാരുണ്ട്. ഒന്ന് ശോഭ, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബൂബക്കർ. ശോഭത്ത് ഇബ്നു അയ്യാഷ് അല്ലെങ്കിൽ അബൂബക്കർ ഇബ്നു അയ്യാഷ് ആസിമിൽ നിന്ന് രണ്ട് റാവിമാരാണ്. ഈ ആസിമിൽ നിന്നുള്ള ശോഭയുടെ റിപ്പോർട്ട് വേറെയാണ്, ഹഫ്സിന്റെ റിപ്പോർട്ട് വേറെയാണ്. ഹഫ്സിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ നമ്മൾ ഓതുന്ന പിന്നെ മുസഫ്, നമ്മൾ ഓതുന്ന മുസഫ്, അദില ദബത്തും അല്ല അതിലെ റസ്മുദൊക്കെ, അതൊക്കെ ആസിമിന്റേതാണ്. അതിലെ ഖിറാഅത്ത്, അതിലെ ഖിറാഅത്ത്, ضبط അല്ല, അത് ഇൻഷാല്ലാ പറയാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്നത് ഈ ഹസ്സിന്റെ ഖിറാഅത്താണ്, ഹസ്സിന്റെ ഖിറാഅത്താണ്. ലിബിയ, തുനീഷ്യ, ലിബിയ, തുനീഷ്യ ഈ രണ്ട് നാടുകളിൽ കാലൂൻ എന്നവരുടെ ഖിറാഅത്താണ്. കാലൂൻ, കാലൂൻ എന്നവരുടെ ഖിറാഅത്താണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും കാലൂൻ, കാലൂനും വർഷും എഴുതി. കാലൂനും വർഷും നാഫിയുൽ മദനിന്റെ ശിഷ്യന്മാരാണ്, റാവിമാരാണ്. വർഷും ഉണ്ട്, കാലൂനും വർഷും അവരുടെ പിന്നെ ഷെയ്ഖുമാര ഷെയ്ഖാണ് നാഫിയുൽ മദനി. നാഫിയ, നാഫിയ ഇബ്നു അബി നുഐമ അൽ മദനി, നാഫിയുൽ മദനി. ഈ നാഫിയുൽ മദനിയാണ് കാലൂന്റെ ഷെയ്ഖ്, അതുപോലെ വർഷിന്റെയും. നാഫിയയിൽ നിന്ന് കാലൂന്റെ ഖിറാഅത്ത് ഇന്ന് ലിബിയയിലും തുനീഷ്യയിലും വ്യാപകമാണ്. നാഫിയയിൽ നിന്ന് വർഷിന്റെ ഖിറാഅത്ത് അൾജീരിയയിലും അതേപോലെ മൊറോക്കോയിലും ഏറെക്കുറെ ആഫ്രിക്കൻ കൺട്രീസിൽ, ആഫ്രിക്കൻ നാടുകളിൽ. പിന്നെ നാഫിയയിൽ നിന്ന് വർഷിന്റെ ഖിറാഅത്താണ് വ്യാപകം, വർഷിന്റെ ഖിറാഅത്ത്. അബു അംറിൽ രണ്ട് ശിഷ്യന്മാരുണ്ട്, ഒന്ന് ദൂരിയും മറ്റൊന്ന് സൂസിയും. അബു അംറിൽ നിന്നുള്ള ദൂരിയുടെ അദ്ദൂരി ഖിറാഅത്താണ് അബു അംറ് ബിൻ അലാ, അബു അംറ് ബിൻ അലാ അൽ ബസറി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്, അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അബു അംറു ബിൻ അലയിൽ നിന്ന് രണ്ട് ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിന്, ഒന്ന് ദൂരിയും മറ്റൊന്ന് സൂസിയും. അതിൽ നിന്ന് ദൂരിയുടെ ഖിറാഅത്താണ് സോമാലിയ, സുഡാൻ, അതേപോലെ തന്നെ ഹദർമൗത്ത്, ഹദർമൗത്ത് എന്നാൽ യമന്റെ ഭാഗം, അവിടെയൊക്കെ വ്യാപകമായത്, വ്യാപകമായത്. ഈ നാല് ഖിറാഅത്താണ് ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള നാല് ഖിറാഅത്തുകൾ. ആ പ്രചാരണത്തിലുള്ള നാടുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഹസ്സിന്റെ ഖിറാഅത്ത് ഇവിടൊക്കെ ഗ്രസിച്ചു തുടങ്ങി, പ്രത്യേകിച്ച് ഹദർമൗത്തിലൊക്കെ ഇപ്പൊ ഹസ്സിന്റെ ഖിറാഅത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അൾജീരിയ, മൊറോക്കോ, ആഫ്രിക്കൻ നാടുകൾ മിക്കതിലും നാഫിയുൽ മദനിയിൽ നിന്നുള്ള വർഷിന്റെ റിവായത്താണ് പ്രചാരം നേടിയത് ഇന്നും. ഇന്നും നാഫിയയിൽ നിന്ന് കാലുവിന്റെ റിവായത്താണ് ലിബിയയിലും അതേപോലെ തന്നെ തുനീഷ്യയിലും, തുനീസ് നാടുകളിൽ. അബു അംറിൽ നിന്നുള്ള ദൂരിയുടെ ഖിറാഅത്താണ് സോമാലിയ, സുഡാൻ തുടങ്ങിയ നാടുകളിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നത് ആസിമിന്റെ ഖിറാഅത്താണ്, ആസിമിൽ നിന്നുള്ള ഹസ്സിന്റെ റിവായത്താണ്. ആസിമിന് രണ്ട് റാവിമാരുടെ ശോഭയും ഹഫ്സും, അതിൽ ഹഫ്സിന്റെ ഖിറാഅത്താണ്. ഇവിടെ എന്തുകൊണ്ട് ഈ ഹഫ്സിന്റെ ഖിറാഅത്ത് കൂടുതൽ പ്രചാരം നേടി എന്നുള്ളതാണ്. ഹഫ്സിന്റെ ഖിറാഅത്ത് കൂടുതൽ പ്രചാരം നേടാൻ കാരണം നിയമങ്ങൾ കുറവാണ്, നിയമങ്ങൾ കുറവാണ്. പിന്നെ ഈ ആസിമിൽ നിന്നുള്ള ഹഫ്സിന്റെ ഉണ്ടല്ലോ ഈ ഖിറാഅത്തിനെ ഹഫ്സ് പിന്നെന്ത് ചെയ്ത്, അതിന് ശിഷ്യന്മാര് കൂടി, പ്രചാരകരും കൂടി. പിന്നെ ചില രാഷ്ട്രങ്ങളുടെ സഹായം ഹഫ്സിന്റെ ഖിറാഅത്തിന് കിട്ടി. ഉസ്മാനിയൻ ഖിലാഫത്തും, ഉസ്മാനിയ ഖിലാഫത്ത് ഈ ഹഫ്സിന്റെ ഖിറാഅത്ത് പ്രചരിപ്പിക്കുന്നതിൽ വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നോക്കി നിങ്ങൾ സൗദി അറേബ്യയിൽ മുജമ്മൽ മലിക് ഫഹദ് ഖുറാൻ പ്രിന്റിംഗ് പ്രസ് കോംപ്ലക്സ്, മലിക് ഫഹദ് ഖുറാൻ പ്രിന്റിംഗ് പ്രസ് കോംപ്ലക്സിൽ ഏറ്റവും കൂടുതൽ അടിച്ചിറക്കണ മുസാഫ് ഏതാ? ഹഫ്സിന്റെ ഖിറാഅത്തിലെ മുസാഫാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ കാണിച്ചില്ലേ ഈ റിവായത്തിലുള്ള ഖിറാഅത്താണ്, റിവായത്താണ്. അപ്പോ അതുകൊണ്ട് തന്നെ അതിന് പ്രചാരണം കൂടി. മാത്രമല്ല അതിന് നിയമങ്ങൾ കുറവാണ്, ആളുകൾക്ക് ഓതാൻ എളുപ്പമാണ്. മറ്റതങ്ങനെയല്ല, ഇമാലത്തുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വദ്ദുഹെ, അത് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഹംസയുമായി ബന്ധപ്പെട്ട് ഹംസ ഇഷ്ബാ ചെയ്ത്, അതേപോലെ തന്നെ തഖ്ലീൽ ചെയ്ത്, ഇങ്ങനെ കുറെ നിയമങ്ങളാണ് മറ്റു ഖിറാഅത്തുകളുള്ളത്. അത്തരം ഖിറാഅത്തുകളുടെ കെട്ടിക്കുറുക്ക് ഇവിടെ അല്ല, ഹഫ്സിന്റെ ഖിറാഅത്തിൽ. ഇത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഓതാൻ പറ്റിയ ഖിറാഅത്താണ്. അതൊക്കെ കാരണത്താൽ പിന്നെന്ത് ചെയ്തു, ഈ ഖിറാഅത്തിന് ലോകത്ത് കൂടുതൽ പ്രചാരം ലഭിച്ചു. ഇന്ന് പിന്നെ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഹഫ്സിന്റെ ഖിറാഅത്തല്ലേ, നമ്മൾ ഓതന ഖിറാഅത്തിന് പറയാ ഹഫ്സിന്റെ ഖിറാഅത്ത് എന്ന് പറയാം. നമ്മളെ കയ്യിലുള്ള മുസ്ഹഫ് ഹഫ്സിന്റെ റിവായത്ത് അനുസരിച്ചുള്ള പിന്നെ ഇതാണ് മുസ്തഫ. നമ്മൾ ഖിറാഅത്തുകളിൽ പല വ്യത്യാസങ്ങൾ പറഞ്ഞു, അതിന്റെ ചില ഉദാഹരണങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. അത് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ ഖിറാഅത്തുകൾ അതൊന്നും എന്തല്ല, പരസ്പരം വൈരുദ്ധ്യങ്ങളിൽ ഏറ്റുമുട്ടും വിധം വൈരുദ്ധ്യമല്ല, പിന്നെ വ്യത്യസ്ത ആശയങ്ങളെയാണ് അത് എന്ത് ചെയ്യണത്, പ്രദാനം ചെയ്യണത്. വ്യത്യസ്ത ആശയങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഹഫ്സിന്റെ ഖിറാഅത്ത് എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ആസിമിൽ നിന്ന് ഷുഅബയുടെ ഖിറാഅത്ത് എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ പിന്നെ വിവിധ ഖിറാഅത്തുകൾ, നാഫിയിൽ നിന്ന് ഖാലു, നാഫിയിൽ നിന്ന് വർഷ്, അതേപോലെ തന്നെ അബു അംറിൽ നിന്ന് പിന്നെ ദൂരി, സൂസി, ഇവരുടെയൊക്കെ ഖിറാഅത്ത് എന്ന് പറഞ്ഞ്, ഇതൊക്കെ ഖിറാഅത്തുകൾ വ്യത്യസ്തമാണെങ്കിലും അതെന്തില്ല, വൈരുദ്ധ്യമല്ല, വൈരുദ്ധ്യമല്ല, അത് പല നിലക്ക്. പിന്നെ മാത്രമല്ല അതുകൊണ്ട് കുറെ ഫലങ്ങളാണ്, കുറെ കർമ്മശാസ്ത്ര വിഷയങ്ങൾക്ക് തർജീഹ്, ഒരഭിപ്രായത്തെ ബലപ്പെടുത്താൻ ഈ ഖിറാഅത്തുകൾ സഹായകമാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്ത്, വിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്ത്, അത് ഇത് നിലനിർത്തുകയും ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. കണ്ടോ, ഇത്രയും വ്യത്യസ്ത ഖിറാഅത്തുകൾ ഉണ്ടായിട്ടും ഈ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ എന്തില്ല, ഒരു വൈരുദ്ധ്യമോ ഏറ്റുമുട്ടലോ ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പിന്നെ അറബി ഭാഷ അതിന്റെ സ്ഫുട ഭാഷയിൽ അതിനെ നിലനിർത്തുക എന്നുള്ള ഒരു പ്രത്യേകത, അത് ഈ ഖിറാഅത്തുകളുടെ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതിലൂടെ ഉണ്ട്. പണ്ഡിതന്മാർ ഇങ്ങനെ കുറെ ഫലങ്ങൾ അതിനാൽ പറഞ്ഞിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് കർമ്മശാസ്ത്രപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ് ഈ ആർത്തവകാരികളായ സ്ത്രീകളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞേ, പിന്നെ യസ് അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദം ഫഅതസിലുൻ നിസാ ഫിൽ മഹീദ് ഫലാ തഖറബൂഹുന്ന ഹത്താ യതുഹുർന. എന്താ, നിങ്ങൾ ആർത്തവകാരികളായ സ്ത്രീകളോട് അടുക്കരുത് ഏതുവരെ, ഹത്താ യതുഹുർന. എന്താ ഹത്താ യതുഹുർന എന്നാണ്, അവർ ശുദ്ധിയാകുന്നത്, ശുദ്ധി പ്രാപിക്കുന്നത് വരെ എന്നാണ്, ശുദ്ധി പ്രാപിക്കുന്നത് വരെ എന്നാണ്. ഖലാസ്, ഫൈദാ തതഹർന, അവർ ശുദ്ധി പ്രാപിച്ചാൽ പിന്നെ നിങ്ങൾ അവരെ പ്രാപിക്കാമെന്ന്. ഫതുഹുന്ന മിൻ ഹൈസ് അമറക്കുമുള്ള, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച രീതിയിൽ അവരോട് അടുക്കൽ. ഇവിടെ ഹത്താ യതുഹുർന എന്ന് പറഞ്ഞാൽ അവർ ശുദ്ധി പ്രാപിക്കുന്നത് വരെ എന്നാണ്. കർമ്മശാസ്ത്രപരമായിട്ടൊരു മസല ഉണ്ട്, അതെന്താണ്, ഒരു സ്ത്രീ ആർത്തവരക്തിന് ശുദ്ധിയായി, ശുദ്ധിയായി, അവർ കുളിക്കുന്നതിന് മുമ്പ് അവരെ പ്രാപിക്കാൻ പറ്റുമോ, അതല്ല കുളിച്ചതിന് ശേഷമാണ് പ്രാപിക്കേണ്ടത്. എന്താ നമ്മൾ മനസ്സിലാക്കിയത്, അവര് ആർത്തവരക്തം നിലച്ച് അവർ കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ പ്രാപിക്കാവ്. പക്ഷെ ഈ ആയത്ത് അറിയിക്കുന്നത് അവർ ശുദ്ധി പ്രാപിച്ചാൽ എന്നാണ്. അപ്പൊ അവർ ആർത്തവരക്തം നിലച്ചാൽ ശുദ്ധിയായി. അതുകൊണ്ട് തന്നെ ഇമാ അബു ഹനീഫയും ഒക്കെ പറഞ്ഞ എന്താ, കുളിച്ചോളാം എന്നില്ല, അതിന്റെ മുമ്പ് എന്ത് ചെയ്യാം, സ്ത്രീകളായിട്ട് ബന്ധപ്പെടാം എന്നാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ അതിനെ എതിർത്തു. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞെന്താ, ശുദ്ധി പ്രാപിച്ചു പിന്നെ എന്ത് ചെയ്യണം, അവര് കുളിക്കണം, കുളിച്ചതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഈ ഹത്ത യതുഹുർന എന്നുള്ളതിന് ഹംസ കിസായി, അതേപോലെ ആസിമിൽ നിന്ന് ഷുഅബയുടെ ഖിറാഅത്ത്, അത് ഹത്ത യതഹർന എന്നാണ്. ഹത്ത യതഹർന, എങ്ങനെയാണ് അവര് ശുദ്ധിയാക്കുന്നത് വരെ എന്നാണ്, അവർ ശുദ്ധി വരുത്തുന്നത് വരെ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായ, ഈ യതഹർന എന്നുള്ള ഖിറാഅത്ത് ഉണ്ടല്ലോ, യതഹർന, അവര് ശുദ്ധി വരുത്തുന്നത് വരെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് ഹംസയുടെയും അതേപോലെ തന്നെ കിസായിയുടെയും അതേപോലെ ആസിമിൽ നിന്നുള്ള അബൂബക്കർ ബിൻ അൽ അയ്യാഷ് അല്ലെങ്കിൽ ഷുഅബത്ത് ബിൻ അൽ അയ്യാഷിന്റെയും ഖിറാഅത്താണ്. ഈ ഖിറാഅത്തിൽ കണ്ടോ, ഇവര് കേവലം ശുദ്ധിയായ പോരെ പിന്നെ എന്ത് ചെയ്യണം, അവര് ശുദ്ധി വരുത്തണം. ശുദ്ധി വരുത്തേണ്ടത് എങ്ങനെയാണ്, കുളിച്ചിട്ടാണ്. അപ്പോ ആർദ്രത്വരക്തം നിലച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അവരെ പ്രാപിക്കാൻ പറ്റൂ എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞപ്പോ അവരതിന് തെളിവ് പിടിച്ചത് എന്താണ്, ഇതിന്റെ മറ്റൊരു ഖിറാഅത്താണ്. വേറെ ഖിറാഅത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ആർത്തവരക്തം നിലച്ചാൽ പോരാ, അവര് അതിനുശേഷം കുളിച്ച് ശുദ്ധി വരുത്തണം എന്നുള്ള അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. അതിനാണ് തെളിവിന്റെ ബലമുള്ളത്. അതിനൊരു തെളിവ് ഖുർആനിൽ നിന്നുള്ളത് എന്താ, ഈ ഖിറാഅത്തിനുള്ള മറ്റൊരു ഖിറാഅത്താണ്, ഈ ആയത്തിന്റെ മറ്റൊരു ഖിറാഅത്താണ്. പറഞ്ഞ മനസ്സിലായ? അതാണ് ഇതിന്റെ ഈ പിന്നെ വേറെ വേറെ ഖിറാഅത്തുകൾ ഉള്ളതിന്റെ ഒരു ധർമ്മം അതാണ്, അതിന്റെ ഒരു ഫലം അതാണ്. അപ്പൊ ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. എന്താ ഇതിന്റെ അർത്ഥം? വത്തഖിദു, നിങ്ങൾ സ്വീകരിക്കണം അല്ലേ, മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മഖാമിൽ നിസ്കരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്രാഹിം മഖാമിൽ നിസ്കരിക്കണം. എപ്പോഴാണ് ഇബ്രാഹിം മഖാമിൽ നിസ്കരിക്കേണ്ടത്? ഉംറക്ക് ശേഷം. ആ ഹജ്ജിനായാലും ഉംറക്കായാലും തവാഫിന് ശേഷം, തവാഫിന് ശേഷം. ഇവിടെ വത്തഖിദു എന്നൊരു ഖിറാഅത്ത് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? അത് ആക്ഷനാണ്, കൽപ്പനയാണ്. ആ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്. ആ കൽപ്പന വുജൂബിനാണ്, നിർബന്ധത്തിനാണ്. അതുകൊണ്ട് തന്നെ തവാഫിന് ശേഷം നിസ്കരിക്കൽ നിർബന്ധ കൽപ്പനയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ചിലര് പറഞ്ഞില്ല, സുന്നത്താണ്, ഹുക്മ സുന്നത്താണ്. എന്തുകൊണ്ട്? ഇതിന് മറ്റൊരു ഖിറാഅത്ത് ഉണ്ട്. ആ ഖിറാഅത്ത് വത്തഖദു എന്നാണ്. വത്തഖദു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ വത്തഖിദു വത്തഖദു തമ്മിൽ വ്യത്യാസം? വത്തഖദു വത്തഖിദു പറഞ്ഞ എന്താ? നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്, നിങ്ങൾ നിസ്കരിക്കണം എന്ന്. വത്തഖദു എന്ന് പറഞ്ഞാലോ, വത്തഖദു എന്ന ഫേലി മാദിയാണ്, അവർ സ്വീകരിച്ചു എന്നർത്ഥം. അവർ സ്വീകരിച്ചു. മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, മഖാമി ഇബ്രാഹിമിൽ ഒരു നിസ്കാരം. ആരെയ്യ അവർ? ഇത് കൽപ്പനയാണ്, ഇതൊരു പ്രസ്താവനയാണ്. രണ്ടാമത്തേത് പ്രസ്താവനയാണ്. വത്തഖദു എന്നുള്ള ഖിറാഅത്ത് നാഫിഉന്റെ ഖിറാഅത്താണ്, അതേപോലെ തന്നെ ഇബ്നു ആമിറിന്റെ ഖിറാഅത്താണ്. നാഫിഉം ഇബ്നു ആമിറുമാണ് വത്തഖദു എന്നിത് പിന്നെ ഭൂതകാല ക്രിയയായിട്ട് പ്രയോഗിച്ചത്, പ്രസ്താവന വാക്യായിട്ട് പ്രയോഗിച്ചത്. എന്നാൽ വത്തഖിദു എന്നുള്ളത് ജുംഹൂറിന്റെ ഭൂരിപക്ഷത്തിന്റെ ഖിറാഅത്താണ്. നാഫിഉം ഇബ്നു ആമിർ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ഒക്കെ ഖിറാഅത്ത് വത്തഖിദു എന്നാണ്. വത്തഖദു എന്നുള്ളത് ആരുടെ ഖിറാഅത്താണ്? അത് പിന്നെ നാഫിഉന്റെയും നാഫിഉൽ മദനി, നാഫിഉ ഇബ്നു അബീ നുഐമ അൽ മദനിയുടെയും, അതേപോലെ തന്നെ പിന്നെ ഇബ്നു ആമിറിന്റെ ഖിറാഅത്താണ്. ഈ ഇബ്നു ആമിറിന്റെ ഖിറാഅത്തിൽ വത്തഖദു എന്നാണ്, അവർ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിൻമുറക്കാർ, മക്കളും ഒക്കെ പിൻമുറക്കാർ, അവർ മഖാം ഇബ്രാഹിമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കാരം സ്വീകരിച്ചു എന്നതിന്റെ അർത്ഥം. അപ്പൊ അവര് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതറിയിക്കുന്നത് സുന്നത്തിനെയാണ്, സുന്നത്തിനെയാണ്. അപ്പൊ നിസ്കാരം സുന്നത്താണ് എന്ന് ഈ ആയത്ത് പ്രകാരം ഒരു വിഭാഗം പണ്ഡിതന്മാർ, അതല്ല നിർബന്ധത്തിനാണ് എന്നുള്ളത് ഈ ആയത്ത് പ്രകാരം മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ. അപ്പൊ കണ്ട ഈ വ്യത്യസ്ത ഖിറാഅത്തുകൾക്ക് അതിന്റേതായ സ്വാധീനമുണ്ട്. എവിടെ അതിന്റേതായ സ്വാധീനമുണ്ട്? ഇവിടെ കർമ്മശാസ്ത്രത്തിൽ, കർമ്മശാസ്ത്രത്തിൽ. ഇതൊന്നും എന്തല്ല, വൈരുദ്ധ്യങ്ങളല്ല, പിന്നെയോ വ്യത്യസ്ത ആശയങ്ങളെ പ്രദാനം ചെയ്യുന്ന പിന്നെ ഖിറാഅത്തുകളാണ്. മനസ്സിലായോ? ഇതേപോലെ സൂറത്ത് യൂസുഫിൽ വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹ ലൗലാ റാ ബുർഹാന റബ്ബിഹി എന്ന് പറഞ്ഞല്ലേ. كذلك لنصرف عنه السوء والفحشاء انه من عبادنا المخلصين انه من عبادنا المخلصين അവിടെ എന്താ പിന്നെ വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. അതായത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയും അസീസിന്റെ സൗജത്തും ഭാര്യയും ഉണ്ടായ പ്രശ്നം എന്താ? എന്താ പ്രശ്നം? ആ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ണ് വെച്ച് പെണ്ണ് എന്ത് ചെയ്ത് യൂസുഫിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച്. അങ്ങനെ അതാണ് വറാവദത്തുഹു അല്ലതീ ഹുവ ഫീ ബൈതിഹി അൻ നഫ്സിഹി വഖല്ലഖത്തിൽ അബ്വാബ ഖാലത് ഹൈത ലക് ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല വലഖദ് ഹമ്മത് ബിഹി, ആ പെണ്ണ് യൂസുഫിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി, റബ്ബിൽ നിന്നുള്ള ഒരു ബുർഹാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയിൽ വീണ് പോകുമായിരുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് കദാലിക് ലിനസ്രിഫ അൻഹു സുഉ വൽ ഫഹ്ഷ, തിന്മയും അതേപോലെ തന്നെ നീചവൃത്തിയും അദ്ദേഹത്തിൽ നിന്ന് തെറ്റിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ബുർഹാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയാണ് മിൻ ഇബാദിനൽ മുഖ്ലസീൻ. യൂസുഫ് ആരാണ്? നമ്മുടെ മുഖ്ലസീൻ ആയ ദാസനാണെന്നാണ്. മുഖ്ലസീൻ ഇവിടെ മുഖ്ലസീൻ എന്നും ഖിറാഅത്തുണ്ട്, മുഖ്ലിസീൻ എന്നും ഖിറാഅത്തുണ്ട്. മുഖ് ലിസീൻ എന്നും ഖിറാഅത്തുണ്ട്. കണ്ട ഇവിടെ മുഖ്ലസ് എന്നാണ്, ഇവിടെ മുഖ്ലിസ് എന്നാണ്. ഇബ്നു കസീർ അദാരിയും അബു അംർ അൽ അല അൽ ബസറിയും അതേപോലെ ഇബ്നു ആമിർ ഇവരുടെ ഖിറാഅത്താണ് മുഖ്ലസീൻ എന്നുള്ളത്, ബാക്കിയുള്ളവരുടെ ഖിറാഅത്താണ് മുഖ്ലിസീൻ എന്നുള്ളത്. കണ്ടോ എന്താ മുഖ്ലസും മുഖ്ലിസും തമ്മിൽ വ്യത്യാസം? മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ എന്നാണ്. തൗഹീദും അതേപോലെ തന്നെ ഇബാദത്തൊക്കെ അള്ളാഹുവിനെ മാത്രമാക്കിയവനാണ് ആര്? മുഖ്ലിസ്. മുഖ്ലിസ് മുഖ്ലസ് എന്ന് പറഞ്ഞാലോ, മുഖ്ലസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിനാൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല തെരഞ്ഞെടുത്ത ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം എന്ന് മുഖ്ലസീൻ എന്നുള്ള ഖിറാഅത്തും, അള്ളാഹുവിന്റെ ഇബാദത്തും തൗഹീദും നിഷ്കളങ്കമാക്കിയവനായിരുന്നു യൂസുഫ് എന്ന് മുഖ്ലിസീൻ എന്ന ഖിറാഅത്തും, രണ്ട് ഖിറാഅത്തും എന്താണ് അറിയിക്കുന്നത്? രണ്ട് ഖിറാഅത്തും അറിയിക്കുന്നത് എന്താണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേന്മയാണ്. ഒന്നൊന്നിന് ഏറ്റുമുട്ടുന്നില്ല, പിന്നെ ഒന്നൊന്നിന് പൂരകാണ്, ഒന്നൊന്നിന് പൂരകാണ്. രണ്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എന്താ അറിയിക്കുന്നത്? മേന്മകളാണ് അറിയിക്കുന്നത്, സവിശേഷതകളാണ് അറിയിക്കുന്നത്. അപ്പോ ഇവിടെ നോക്കി രണ്ട് ഖിറാഅത്ത്, ആ ഖിറാഅത്തുകൾ എന്തല്ല? പരസ്പരം ഏറ്റുമുട്ടുന്ന ഖിറാഅത്തുകളല്ല. ഇതേപോലെ വേറെയും ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ വിവിധ ഖിറാഅത്തുകളുടെ ഇപ്പൊ സൂറത്തുൽ ബഖറയിൽ മലികുൽ ഖൗമിൻ ഹാദ് എന്നുള്ള ആയത്ത്, ഹാദിൻ ഹാദിൻ ഇങ്ങനെ തന്വീന, ഇതിനൊരു ഖിറാഅത്ത് ഹാദി എന്നുള്ളതാണ്. ഹാദി ഇത് ഇബ്നു കസീറിന്റെ എന്താ, ഇബ്നു കസീർ അൽ മക്കി, ഇബ്നു കസീർ അൽ മക്കിയുടെ ഖിറാഅത്താണ് ഈ ഹാദി എന്നുള്ളത്, യാ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഭൂരിപക്ഷത്തിന്റെ ഖിറാഅത്ത് ഹാദിൻ എന്നാണ്. അത് വഖഫായാലും വസലായാലും ചേർത്തോതുകയാണെങ്കിലും നിർത്തുകയാണെങ്കിലും ഒക്കെ ഹാദിൻ എന്നാണ്. അപ്പോ ഈ രണ്ട് ഖിറാഅത്ത് തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാ സമൂഹത്തിലും എന്തുണ്ട്? ഒരു മാർഗദർശി ഉണ്ട് എന്നർത്ഥം. ഹാദിൻ എന്ന് തൻവീനായാലും ഹാദി എന്ന് യായിനെ സ്ഥിരപ്പെടുത്തിയിട്ടാണെങ്കിലും, മങ്കൂസിന്റെ ഇസ്മ് അതിൽ യായിനെ സ്ഥിരപ്പെടുത്തിയിട്ടാണെങ്കിലും, ഈ ആയിനെ കളഞ്ഞിട്ട് തൻവീനുൽ ഇവമായിട്ട് തൻവീൻ കൊടുത്താണെങ്കിലും എന്താ, രണ്ടും ഒരർത്ഥാണ്, രണ്ടും ഒരർത്ഥാണ്. പക്ഷെ വ്യാകരണപരമായിട്ട് ഇപ്പൊ വഖഫിന്റെ സന്ദർഭത്തിൽ ഹാദി എന്ന് യായിൽ വഖഫ് ചെയ്ത് നിർത്താം എന്ന ഒരു വ്യാകരണ നിയമം പണ്ഡിതന്മാർ എന്ത് ചെയ്തി? ഇതിമെന്ന് സ്ഥാപിച്ചു. ചിലര് പറഞ്ഞില്ല വലിക്കുൽ ഖൗമിൻ ഹാദ്, ഇസ്മ മങ്കൂസാണ്, അതുകൊണ്ട് തന്നെ യായിൽ അവസ്ഥ നിർത്തരുത്, പിന്നെ ഇങ്ങനെ നിർത്തണം എന്നാണ് വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ ഒരു വിഭാഗം വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞില്ല, ഇസ്മ മങ്കൂസ് ആണെങ്കിലും യാമ വഖഫ് ചെയ്യുക, എന്തുകൊണ്ട്? അതിന് ഖുർആനിന് തെളിവുണ്ട്. എവിടെ ഖുർആനിലെ തെളിവ്? ഖുർആനിൽ ഇബ്നു കസീർ അൽ മക്കിയുടെ ഖിറാഅത്തിൽ വലിക്കുൽ ഖൗമിൻ ഹാദി എന്നുള്ളത്. അപ്പൊ മങ്കൂസായ ഇസ്മ, മങ്കൂസായ ഇസ്മ എന്ന് പറഞ്ഞാൽ യാ സുക്കൂനായ യാവിന് മുമ്പ്, തൊട്ട് മുമ്പ് കെസർ വന്നാൽ അത്തരം ഇസ്മുകൾക്കാണ് എന്ത് പറയാ, മങ്കൂസായ ഇസ്മ എന്ന് പറയാം. അപ്പോ ഈ ഖിറാഅത്തിൽ എന്തുണ്ട്? ഇങ്ങനെ യാമ അവസാനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ അവസാനിപ്പിക്കലും വ്യാകരണത്തിൽ എന്തല്ല, തെറ്റല്ല എന്ന് പറഞ്ഞു. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, വിശുദ്ധ ഖുർആനിലെ വിവിധ ഖിറാഅത്തുകൾ, ആ ഖിറാഅത്തുകൾ അതിന് കുറെ ധർമ്മങ്ങളുണ്ട്, കുറെ ഫലങ്ങളുണ്ട്. അത് കർമ്മശാസ്ത്രപരമായി ഇപ്പൊ തഫ്സീർ, അതിന്റെ പിന്നെ വിശദമായ തഫ്സീറുകൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ഇതേപോലെ വ്യാകരണ നിയമങ്ങൾക്ക് വേണ്ടി കുറെ ധർമ്മങ്ങളും കുറെ ഫലങ്ങളും എന്തുണ്ട്? ഈ ഖിറാഅത്തുകൾക്കുണ്ട്, ഖിറാഅത്തുകൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അതൊന്നും എന്തല്ല, ഒരിക്കലും പൂരിപ്പിക്കാൻ കഴിയാത്ത വിധം ഏറ്റുമുട്ടലല്ല, ഏറ്റുമുട്ടലല്ല, വൈരുദ്ധ്യങ്ങളല്ല. ഇത് മനസ്സിലാക്കാനാണ്. കുറെ ഉദാഹരണങ്ങളാണ് ഇതേപോലെ പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായി? ഇത്രയും വിഷയങ്ങൾ സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മള് ഇവിടെ ഒരു വിഷയമുള്ളത് കൃത്യല്ലേ, നമുക്ക് ഈ ഖിറാഅത്തുകൾ ഒന്ന് കേൾക്കാം, എന്നിട്ട് കുറച്ച് വിഷയങ്ങൾ കൂടി ഇനി നമുക്ക് പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ. ഓരോ ഖിറാഅത്തുകളുടെ പിന്നെ രീതി നമുക്ക് കേൾക്കാം. ഒരാള് സൂറത്തു ദുഹ അതിലെ വ്യത്യസ്ത ഖിറാഅത്തുകൾ നടത്തുന്നതാണ് നമ്മളിവിടെ കേൾപ്പിക്കുന്നത്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والضحى والضحى
മൂന്ന് ഖിറാഅത്ത്, മൂന്നാണല്ലേ, ചിലയിടത്ത് നാല് ഖിറാഅത്ത് ഉണ്ട്. വർഷ് നാഫിയിൽ നിന്ന്, അതേപോലെ സൂസി അബു അംറിൽ നിന്ന്, ദൂരി അബു അംറിൽ നിന്ന്, അതേപോലെ തന്നെ പിന്നെ ഹഫ്സിന്റെ ഖിറാഅത്ത്, അത് കുറെ ആളുകളുടെ ഖിറാഅത്താണ് ഇതിലുള്ളത്. അതിൽ പിന്നെ മൂന്ന് പേരുടെ ഖിറാഅത്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടത്. അത് വ്യത്യസ്ത രീതിയിലാണ്.
അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والضحى والضحى والضحى
هل والضحى تقليل ده ده والضحى بين هذا بقول തന്നെ والضحى അത് പിന്നെ ദൂരി അബുൽ ഹാരിസ് ഒക്കെ കിസായിൽ നിന്ന് ഖല്ലാദ് ഹംസയിൽ നിന്നൊക്കെ ഖിറാഅത്താണ് ഈ والضحى എന്നുള്ളത്. പിന്നെ അവസാനത്തേത് ഹഫ്സിന്റെ ഖിറാഅത്താണ് അല്ലേ നമ്മൾ ഓതുന്നത്. ആദ്യത്താണ് ഉദ്ദുഹ, അതാണ് ഹഫ്സിൻ്റെത്, ഹഫ്സിൻ്റെ അതാണ് ഹഫ്സിൻ്റെത്, മനസ്സിലായത്? ഹഫ്സ് പിന്നെ ആസിമിൽ നിന്നുള്ള ഖിറാഅത്ത്, അതേപോലെ തന്നെ ഇബ്നു കസീറിൽ നിന്ന് ബിസിയുടെ ഖിറാഅത്ത്, അതേപോലെ തന്നെ കുംബുലിൻ്റെ ഖിറാഅത്ത്, അതൊക്കെയാണ് ആദ്യത്തെ ഖിറാഅത്ത് വന്നത്. പിന്നെ ഉദ്ദുഹ എന്നുള്ളത് സൂസി അബു അംറിൽ നിന്നുള്ള ഖിറാഅത്ത്, പിന്നെ അവസാനത്തെയാണത് ഖല്ലാദ് ഹംസയിൽ നിന്നുള്ള ഖിറാഅത്ത് വന്നത്. ഖലഫ്, ഖല്ലാദ് അവരൊക്കെ ഹംസയിൽ നിന്നുള്ള ഖിറാഅത്താണ് ആ ഇമാലത്തിൽ ചരിച്ച് ഓതിയത്, ഉദ്ദുഹ എന്ന് ഓതിയത്. രണ്ടാമത്തെട്ട്
വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ സജി
വല്ലൈലി ഇദാ സജി അത് അവസാനം കേട്ടതാണ് പിന്നെ ദൂരിയുടെ കിസായിൽ നിന്നുള്ള റിവായത്ത്, പിന്നെ അലി ഇബ്നു ഹംസ അൽ കിസായിൽ നിന്നുള്ള ഖിറാഅത്താണ് അത് കേട്ടത്. പിന്നെ ആദ്യം കേട്ടതാണ് ഹഫ്സിന്റെ ഖിറാഅത്ത്, ഹഫ്സൻ ആസിമിൽ നിന്ന്, അതേപോലെ ഖാലു നാഫിയിൽ നിന്ന് മറ്റൊക്കെയുള്ള ഖിറാഅത്ത്. ഇത് പിന്നെ ആദ്യം കേട്ടത് പിന്നെ ആദ്യം കേട്ടതാണ് ഹഫ്സിന്റെ ഖിറാഅത്ത്. അടുത്തിട്ട് ഖിറാഅത്ത്
കേട്ടുപോകാം. ما ودعك ربك وما قلى ما ودعك ربك وما قلى
അടുത്ത ഖിറാഅത്ത് കേട്ടുപോ.
وللآخرة خير لك من الأولى وللآخرة خير لك من الأولى وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولِي وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولَى 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 وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولَى
അതായത് വ്യത്യസ്ത ഖിറാഅത്തുകളാണ് അല്ലേ. അതൊക്കെ പിന്നെ അതൊക്കെ പിന്നെ അതിൽ ഹംസ, അതേപോലെ തന്നെ പിന്നെ ഇമാലത്ത്, ഹംസന്റെ ഇതിൽ അത് ചിലത് തഖ്ലീലിൽ, ചിലത് ഇഷ്ബാഇ കുറെ കൂടുതൽ നീട്ടി, ചിലത് കൂടുതൽ നീട്ടാതെ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഖിറാഅത്തുകളാണ് വ്യത്യസ്ത ആളുകളുടെ ഖിറാഅത്ത്. ഇനി എന്താ ഇല്ല ഉദാഹരണം ആണെങ്കിൽ ഒരു ഉദാഹരണത്തിന്
ألم يجدك يتيما فآوى ألم يجدك يتيما فآوى ألم يجدك يتيما فآوى ألم يجدك يتيما فآوى ألم يجدك يتيما فآوي ألم يجدك يتيما فآوي ووجدك ضالا فهدى ووجدك ضالا فهدى ووجدك ضالا فهدي ووجدك عائلا فأغنى ووجدك عائلا فأغنى ووجدك عائلا فأغني ووجدك عائلا فأغنى ووجدك عائلا فأغني فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما السائل فلا تنهر وأما بنعمة ربك فحدث.
الحمد لله هذا بن هذا بشد القرآن لنا يبني عشر ഖിറാഅത്തുകളുണ്ടല്ലോ, അത് പിന്നെ ഇങ്ങനെ ഓതുക എന്ന് പറഞ്ഞെങ്കിൽ അത് മഹാകഴിവാണ്. എല്ലാ ഖിറാഅത്തുകളും വെച്ചിട്ടുള്ളതായ ഒരു ഖുർആൻ ഓതിയിട്ട് തീർക്കണം എനിക്ക് ഒരു മാസമെങ്കിലും സമയമെടുക്കും. അത്ര മാത്രം പിന്നെ എന്താണ് അങ്ങനെ ഓതുന്ന നിപുണന്മാരായ പണ്ഡിതന്മാരുണ്ട്, നിപുണന്മാരായ പണ്ഡിതന്മാരുണ്ട്. ജാമിഉൽ ഖിറാഅത്തുൽ അഷ്, ജാമിഉൽ ഖിറാഅത്തുൽ അഷ് എന്ന ഒരു ഇതുണ്ട്. നമ്മൾ നെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ജാമിഉൽ ഖിറാഅത്തുൽ അഷ്, ഇൻഷാല്ലാഹ് അസീസ് അത് നമ്മളെ ഇതിൽ ഇടും. അതിന്റെ ഇത് ജാമിഉൽ ഖിറാഅത്തുൽ അഷ്, ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ ഖിറാഅത്തുകൾ അത് ഓതിയവർ പിന്നെ അതനുസരിച്ച് ഓതുന്ന വിവിധ പണ്ഡിതന്മാർ ശബ്ദം കേൾക്കാൻ പറ്റും. നമ്മൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പണ്ഡിതന്റെ ഓത്താണ് വേണ്ടത് വെച്ചാൽ ആ പണ്ഡിതന്റെ ഓത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഓരോരുത്തരുടെ ഖിറാഅത്തിന്റെ ഇതും ആരുടെ ഖിറാഅത്താണെന്നുള്ളത് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇഷ്ടമുള്ള ശബ്ദത്തിൽ അത് കേൾക്കാം. ഏറ്റവും കൂടുതൽ ഹസ്സിന്റെ ഖിറാഅത്താണ് പിന്നെ കൂടുതൽ പണ്ഡിതന്മാർ ഓതിയിട്ടുള്ളത്. നമ്മൾ ലജ്ജിച്ചു പോകും. പിന്നെ വയസ്സായവർ അതേപോലെ ബ്ലൈൻഡ് ആയവർ ഒക്കെ, പ്രത്യേകിച്ച് ഈ പിന്നെ ലിബിയ, അൾജീരിയ, തുനീഷ്യ പോലുള്ളതായ നാടുകളിൽ അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഈ ഖിറാഅത്തുകളുടെയും ഉലൂമുൽ ഖുർആന്റെയും വിഷയത്തിൽ വലിയ ഖിദ്മത്തുകളാണ്, വലിയ ഖിദ്മത്തുകൾ. നിങ്ങളൊക്കെ പിന്നെ കുറെ വിദ്യാർത്ഥികളുണ്ടായി നിങ്ങൾ പഠിക്കുമ്പോൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ, ഖിറാഅത്തിന്റെ വിഷയത്തിൽ നിപുണരായിരിക്കും, ഭയങ്കര കഴിവുകളായിരിക്കും. നമ്മള് പിന്നെ ഇപ്പോ പിന്നെ ഖിറാഅത്തുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഖിറാഅത്ത് അതിൽ നമ്മള് പിന്നെ ഖിറാഅത്തുകൾ അതിന്റെ ഫലങ്ങൾ എന്ത് എന്നുള്ളത് ചില ഉദാഹരണങ്ങളിലൂടെ ഇവിടെ പറഞ്ഞു. ചില ഖിറാഅത്തുകൾ പിന്നെ അക്ഷരങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, ആശയം ഒരുപോലെ ആയിരിക്കും. ചിലതിൽ അക്ഷരത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ആശയത്തിൽ വ്യത്യസ്തത പുലർത്തും. ഇപ്പൊ സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം, സിറാത്ത് അല്ലദീന അല്ലെ, ഇങ്ങനല്ലേ നമ്മൾ പറയണതിന് സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം. ഇതിനൊരു ഖിറാഅത്ത് ഇങ്ങനെയാണ്, എന്താ സിറാത്ത് സീനാണ് ഒരു ഖിറാഅ. ഈ ഖിറാഅത്തിൽ സിറാത്ത് എന്ന് പറഞ്ഞാലും സിറാത്ത് എന്ന് പറഞ്ഞാലും ഫരീഖ് എന്നുള്ള അർത്ഥമാണ്, വഴി എന്നുള്ള അർത്ഥമാണ്, മാർഗം എന്നുള്ള അർത്ഥമാണ്. ചില ഖിറാഅത്തുകളിൽ പദങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ആശയം പിന്നെ അതിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ഒന്നൊന്നിനെ പൂരിപ്പിക്കും. ഇതാണ് ഇപ്പൊ കൈഫ നുൻഷി സുഹ എന്നുള്ളടത്ത് നുൻഷി സുഹ എന്ന് കാണാം. അവിടെ അതിനൊരു ഖിറാഅത്ത് നൻഷുറുഹ എന്നാണ്. പിന്നെ ഏത് വിഷയത്തില്? ഇവിടെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞില്ലേ, അവക്കല്ലദീ മറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ, പിന്നെ ഖാല അന്ന യുഹയി ഹദീഹി ലഹു ബഅദ മൗതിഹ ഫഅമാതഹു അല്ലാഹു മിയത ആമിൻ സുമ്മ ബഅസ. ഒരു വ്യക്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല 100 വർഷം മരിപ്പിച്ച് കിടത്തി എന്നിട്ട് ജീവിപ്പിച്ചില്ലേ. ഖാലകം ലബിസ് ഖാല ലബിസ് യൗമൻ ഔ ബഅദ യൗമ തുടങ്ങിയിട്ട് ഖാല ബൽ ലബിസ് തമിയത ആമിൻ ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസന്ന വൻദുർ ഇലാ ഹിമാരിക വലിനജാലക ആയത ലിന്നാസ് വൻദുർ ഇലാ ഇളാമി കൈഫ നുൻശിസുഹ ثم نكسوها لحمانا وانظر الى العظام അയാളുടെ കൈതനെ നോക്കാൻ പറയുന്നു, കൈതന്റെ എല്ല്, ആ എല്ലിലേക്ക് നോക്കാൻ പറയുന്നു. വന്നുർ ഇലൽ ഇളാമി, എല്ലിലേക്ക് നോക്ക്. കൈഫ നുൻശിസുഹ, നുൻശിസുഹ എന്നാണ് എന്താ അർത്ഥം? ആ എല്ലിനെ ഉയർത്തിയിട്ട് എങ്ങനെയാണ് ഞാൻ അതിന്, എല്ലിനെ ഒന്നൊന്നിനോട് ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് അതിന് ഞാൻ ജീവൻ ഇടുന്നത് നോക്കാൻ പറയാണ് കൈഫ നുൻശിസുഹ. ഇവിടെ അതിനുള്ള ഖിറാഅത്ത് എന്താ വേറെന്ന്? നൻഷുറുഹ എന്നാണ്. നാം എങ്ങനെയാണ് അതിനെ ജീവൻ ജീവിപ്പിക്കുന്നത് നോക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നൻഷുറു എന്ന് പറഞ്ഞാൽ എന്താ? ന്യുഹി എന്നാണ് ജീവിപ്പിക്കുക. മറ്റേത് നുൻഷിസു എന്ന് പറഞ്ഞാല് എല്ലുകൾ അന്യോന്യം കൂട്ടിയിട്ട് അതിന് ഉയർത്തുന്നത് ജീവിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ രണ്ടും ഏറെക്കുറെ വ്യത്യസ്ത പദങ്ങളാണ് നുൻഷിസു നൻഷുറു എന്നുള്ളത് രണ്ട് ഖിറാഅത്ത്. പക്ഷേ ഒന്നിന്റെ അർത്ഥം കേൾക്കുമ്പോൾ വ്യത്യസ്തമാണ് പക്ഷെ എന്താണ് അതിന്? ഒന്നൊന്നിനെ പൂരിപ്പിക്കും ഇതാണ്, ഒന്നൊന്നിനെ പൂരിപ്പിക്കുമെന്നാണ്. അതായത് ഈ കഴുതയുടെ എല്ലുകളെ കൂട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ആ കഴുതയ്ക്ക് ജീവൻ കൊടുത്തിട്ട് അതിനെ നീപ്പിച്ചിരുത്തുന്നതെന്നാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത ഖിറാഅത്തുകളുടെ. ചിലത് പദവ്യത്യാസം ഉണ്ടാകും പക്ഷെ മാന ഒന്നാണ്, ചിലതിൽ പദവ്യത്യാസം ഉണ്ടാകും മാനയും വ്യത്യസ്തമായിട്ട് തോന്നും പക്ഷെ ഒന്നൊന്നിനെ പൂരിപ്പിക്കും ഇതാണ്. ചിലത് ഇപ്പൊ قد علمت ما انزل هؤلاء الا رب السماوات والارض ارا പിന്നെ ഈ തിസ ആയത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, പിന്നെ സൂറത്ത് ഇസ്രായിലിന്റെ തുടക്കത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത ദൃഷ്ടാന്തങ്ങളെ പിന്നെ لقد علمت മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തങ്ങൾ കൊടുത്തില്ലേ, അതിനെ കുറിച്ച് പറയുന്നത് വലഖദ് ആതൈന മൂസ തിസ്അ ആയാത്തിൻ ബൈനാത്ത്, മൂസാക്ക് നാം 9 ദൃഷ്ടാന്തങ്ങളെ നൽകി. ഫസ്അൽ ബനി ഇസ്രായീൽ ഇജ്ജാഅഹും, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരിലേക്ക് വന്നപ്പോ ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചോദിക്കാൻ പറയാണ്. ഫഖാല ലഹു ഫിർഔൻ, അപ്പൊ ഈ 9 ആയത്തുകളായിട്ട് ദൃഷ്ടാന്തങ്ങളായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ അടുക്കൽ വന്നപ്പോൾ ഫിർഔൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നില അദുന്നുക യാ മൂസ മസ്ഹൂറ, മൂസ നീ ഒരു മരണബാധയേറ്റവനായിട്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത്. എന്താ മൂസാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കാണ്, ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലഖദ് അലിംത മാ അൻസല ഹൗലൈ ഇല്ലാ റബ്ബ് സമാവാതി വൽ അർദ് ബസായിർ. എന്താ ലഖദ് അലിം, ഫിർഔനെ നീ മനസ്സിലാക്കിയിട്ടുണ്ട്, മാ അൻസല ഹൗലൈ ഈ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയിട്ടില്ല, ഇല്ലാ റബ്ബ് സമാവാതി വൽ അർദ്, ആരല്ലാതെ റബ്ബു സമാവാതി വല്ല വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബല്ലാതെ എന്ന് ലഖദ് അലിംത നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. ഈ ലഖദ് അലിംത എന്നുള്ളതിന് മറ്റൊരു ഖിറാഅത്ത് ലഖദ് അലിംതു എന്നാണ്. ലഖദ് അലിംതു തോന്നാ ഹംസയുടെ ഖിറാഅത്ത്. ഏതായാലും ലഖദ് അലിംതു എന്നതിന് ഖിറാഅത്ത് ഉണ്ട്. അലിംതു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഫിർഔനോട് മൂസ പറയാണ്, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നീ ഇന്ന മസ്ഹൂർ മരണബാധ ഏറ്റവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫിർഔൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഇറക്കിയത് ആരാണ്? അള്ളാഹു ആണെന്ന്, റബ്ബു സമാവാതി വൽ അർളാണ്. ഒരു ഖിറാഅത്തിൽ നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവിടെ നീ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി എന്ന രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണ് അവിടെ. എന്തില്ല, അവിടെയും ഏറ്റുമുട്ടണില്ല. നീ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ ഏറ്റുമുട്ടണില്ല. പിന്നെയോ, ഞാൻ മനസ്സിലാക്കി എന്നൊരു ഖിറാഅത്തും നീ മനസ്സിലാക്കി എന്നുള്ളൊരു ഖിറാഅത്തുമാണ്. രണ്ടും അറിയിക്കണത് എന്താണ്? ഈ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയത് ആരാണ്? റബ്ബ് സമാവാത്തി വൽ അർളായ അള്ളാഹുവാണ് എന്നുള്ളതാണ്. ഇങ്ങനെ വ്യത്യസ്ത ആശയങ്ങളാണ് ഖിറാഅത്തുകൾ പ്രദാനം ചെയ്യുന്നത്. ഒരിക്കലും എന്തല്ല, വൈരുദ്ധ്യങ്ങളല്ല, വൈരുദ്ധ്യങ്ങളല്ല. അത് ഈ ഖിറാഅത്തുകളെ യഥാവിധം പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നന്നേ ബോധ്യമാണ് സംഗതിയാണ്. അതിൽ എന്തില്ല, ഒരു ഇഷ്കാലുമില്ല. ഇവിടെ നമ്മൾ അവസാനമായിട്ട് വിശുദ്ധ ഖുർആനായിട്ട് കുറെ ഇൽമുകളുണ്ട്. അതിൽ ഖിറാഅത്തുകളുമായി ബന്ധപ്പെട്ട ഇൽമാണ് നമ്മൾ പറഞ്ഞത്, ഇൽമുൽ ഖിറാഅത്ത്. അതേപോലെ തന്നെ ഇൽമു ബബ്ത്, ഇൽമു റസ്മ്, ഇൽമു അദ്ദുൽ ആയാത്ത്. അതേപോലെ തന്നെ ഇൽമുൽ വഖഫ് വൽ ഇബ്തിദ. ഇങ്ങനെ കുറെ ഉലൂമുകളുണ്ട്. ആ ഉലൂമുകൾ ശരിക്ക് പഠന വിദ്യാർത്ഥികളുണ്ടല്ലോ, അത് മനസ്സിലാക്കേണ്ടതാണ്. ഇൽമു ബബ്ത്, ഇപ്പൊ ഇൽമുൽ ഖിറാഅത്താണ് നമ്മൾ, അല്ലെങ്കിൽ ഖിറാഅത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ മൊത്തമായിട്ട് പറഞ്ഞില്ല. പക്ഷെ പിന്നെ ഇതേപോലെ തന്നെ ഒരു ഇൽമാണ് ഇൽമു ബബ്ത്. വിശുദ്ധ ഖുർആന്റെ ബബ്ത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ കാലത്ത് മുസ്ഹഫ് പകർത്തിയതില്ലേ, പകർത്തിയതി എത്രയാ പകർത്തിയത്? ആറ് മുസ്ഹഫാണ് പകർത്തിയത്. ഹഫ്സയിൽ നിന്ന് മുസ്ഹഫ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത്? ആറെണ്ണം പകർത്തി എഴുതി. ആ പകർത്തി എഴുതിയത് അതാണ് എന്ത് ചെയ്തത്? ഓരോ കോപ്പി കൊടുത്തയച്ചത്. എവിടെ കൊടുത്തയച്ചത്? മക്കയിലേക്ക്, മദീനയിലേക്ക്, കൂഫയിലേക്ക്, ബസറയിലേക്ക്, സിറിയയിലേക്ക്. അഞ്ചെണ്ണം കൊടുത്തയച്ച്. ആറാമത്തത് എവിടെ? അടുത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത്. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ തന്റെ അടുത്ത് ശേഷിപ്പിച്ച്. ഹഫ്സന്റെ മുസ്ഹഫ് എന്ത് ചെയ്ത്? ഹഫ്സയിലേക്ക് തിരിച്ചും കൊടുത്ത്. ഖലാസ്. അതിൽ എങ്ങനെയാണോ എഴുതിയത്, ആ എഴുത്താണ് ഖിറാഅത്തിൽ പരിഗണിക്കുക. അറബി ഭാഷയുടെ നിയമത്തിനൊത്ത് മുതവാത്തറായ സനദോടുകൂടി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലബ്ത് ചെയ്തതനുസരിച്ചുള്ള ഖിറാഅത്താണ് മുതവാത്തറായ ഖിറാഅത്ത്. അപ്പൊ ഏതൊരു ഖിറാഅത്ത് ഉണ്ടെങ്കിലും അത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണോ ലബ്ത് ചെയ്തത് അങ്ങനെയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലബ്ത് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ആ ലബ്ത് ചെയ്തതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ചെയ്യാൻ പറ്റും, എല്ലാ വജുഹും ഓതാൻ പറ്റും, ഉദാഹരണത്തിന് ഇപ്പൊ പിന്നെ സൂറത്ത് ആലി ഇംറാനിൽ ലാ യത്തഖിദുൽ മുഅ്മിനൂന അൽകാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ വമൻ യഫ്അൽ ദാലിക ഫലൈസ മിൻ അല്ലാഹി ഫീ ഷൈഇൻ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാ. എങ്ങനെ ഈ തുഖാ എന്ന് എഴുതാ? തുഖാ എന്ന് എഴുതൽ ഇങ്ങനെയാണ് മുസാഫിൽ. നമ്മൾ തുഖാ എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതാ? സാധാരണ ഇങ്ങനെയല്ല എഴുത. തുഖാ എന്ന് എഴുതാ ഇങ്ങനെ എഴുതാ. പക്ഷെ മുസാഫിൽ തുഖാ എന്ന് എഴുതിയത് എങ്ങനെയാണ്? ലബ്ത് എഴുതി ഇങ്ങനെയാണ് തുഖാ എന്നുള്ളത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവില്ല? ഇതൊന്നും ഉണ്ടാവില്ല. തുഖാ ഇങ്ങനെയാണ്. കാരണം അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് എന്തില്ല, അന്ന് ഞാൻ റാബുല്ല, ഇങ്ങനെ ഉണ്ടാകുക തുഖ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ തുഖാ എന്നത് വായിക്കാം. ഇതിന് മറ്റൊരു ഖിറാഅത്ത് ഉണ്ട്, തഖിയാണ്. ഇതിന് വേറെ ഖിറാഅത്ത് എന്തുണ്ട്? തുഖാ എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു ഖിറാഅത്താണത്, തഖിയ. അപ്പൊ തുഖയും വായിക്കാം, തഖിയയും വായിക്കാം. കണ്ട ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ തഖിയ എന്ന് വായിക്കാം, പിന്നെ ഇത് തുഖാ എന്ന് വായിക്കാം. പിൽക്കാലത്താണ് ആര് വന്നത്? ഈ ഇതൊക്കെ വന്നത്. അതാണ് ഇനി അടുത്ത ഇത്, ഇൽമുറസ്മ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റൊരു കലയാണെന്ത്, ശാസ്ത്രമാണെന്ത്, ഇൽമുറസ്മ്. ഷക്കിൽ ചെയ്യൽ. ഷക്കിലിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഷക്കിലിൽ രണ്ട് സംഗതിയാണ്. ഒന്ന് ഈ ഇഅ്റാബും മറ്റൊന്ന് ഇഅ്ജാമുമാണ്. ഇഅ്റാബ്, മറ്റൊന്ന് ഇഅ്ജാം. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഅ്റാബ് എന്ന് പറഞ്ഞാല് ഫത്ഹും കസറൊക്കെ ഉണ്ടല്ലോ, ആ ആര് അതിടില്ലേ. മറ്റൊന്ന് ഇഅ്ജാം എന്ന് പറഞ്ഞാല് ഈ കുത്തുകൾ. കുത്തുകൾ അറബിയിൽ കുത്തുകളിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അറബി മൊത്തം എത്ര അക്ഷരമുണ്ട്? എ ബി സി ഡി എത്ര അക്ഷര? 4 28 ഇരുപത്താറ് നാലെണ്ണം. പിന്നെ അറബിയിൽ എത്ര അക്ഷര? 28 അക്ഷരം. 28 അക്ഷരത്തിൽ 15 അക്ഷരത്തിലാണ് കുത്തുകൾ ഉള്ളത്. ഉദാഹരണത്തിന് ഏതാ? അലിഫുണ്ട, ബ, ത, സ അല്ലെ, ജീം, പിന്നെ ഹ, ഓ ഹ, അങ്ങനെ ആണ്ടാ. ഇങ്ങനെ 15 അക്ഷരത്തിലാണ് കുത്തുകൾ അല്ലെ. ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് ഒന്നും എന്തില്ല, കുത്തില്ല. ഹ, ദാൽ, റ, ഇതിലൊന്നും കുത്തില്ല 13 അക്ഷരത്തിൽ. ആദ്യകാലത്ത് മുസ്താഫ് എഴുതിയ പോയി കുത്തില്ലാതെയാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്തില്ല, ഇത് ഇറാബില്ല, ഇറാബില്ല, ഫത്തേ കസർ ഇങ്ങനെ ഇല്ല. അതുകൊണ്ട് നമ്മൾ തുക്ക എന്ന് എഴുതിയപ്പോ എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞത്, എങ്ങനെ ഉണ്ടാകുക? പക്ഷെ അത് പിന്നെ കുത്തില്ലെങ്കിലും ഹർക്കത്തുകളില്ലെങ്കിലും അതെന്തേ വായിക്കുള്ളൂ, തുക്ക എന്നേ വായിക്കുള്ളൂ. കാരണം അതെന്താ, ഇത് തലക്കിയാണ്, മനസ്സിലല്ലേ? അധ്യാപകർ ഓതാണ്, ആളുകൾ മനപ്പാടാക്കാണ്, ഇത് ഓതി കൈമാറ്റം ചെയ്യണം. അതുകൊണ്ട് തന്നെ പിന്നെ ഇതില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, കുത്തില്ലെങ്കിലും കുത്തില്ലാതെ ഇത് ഇത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ ഓതൂലേ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് ഓതും. അതേപോലെ അനായാസം തെറ്റാതെ ഓതുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പുതുതായി ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്ന് ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ടപ്പോ കോലം മാറി. ഈ മുആവിയ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ, ബസ്രയിലെ ഗവർണർ യസീദ് ബിൻ അബി യസീദ്, അവിടെ അദ്ദേഹമാണ് എന്ത് ചെയ്യണത്, പിന്നെ അബുൽ അസ്വദ് ദുലിയോട് ഈ ഹർക്കത്ത് ഇടാൻ പറയണത്, ഖുർആനിൽ ഇഹ്റാബ് ഇടാൻ പറയണത്, ഇഹ്റാബ് ചെയ്യാൻ പറയണത് അബുൽ അസ്വദ് ദുലിയോട് യസീദ് ബിൻ അബി യസീദാണ് മുആവിയന്റെ ഖിലാഫത്തിൽ. കാരണം എന്താന്ന് വെച്ചാല്, ഖുർആനെ എന്ത് ചെയ്യാൻ വേണ്ടി പലരും തെറ്റി ഓതാൻ തുടങ്ങി. പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർക്ക് പിന്നെ എന്ത് ഇഹ്റാബ് ഹർക്കത്താണ്, ഓല് തൊള്ളയിൽ തോന്നിയൊക്കെ കോതക്ക് പാട്ടുകാരന്മാര് പലരും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് പാടാൻ തുടങ്ങി. അപ്പൊ തെറ്റി. അപ്പോ യസീദ് ബിൻ അബി യസീദ് ദൂലി പറഞ്ഞ് പിന്നെ മുആവിയോട് കൂടി ആലോചിച്ച്, അങ്ങനെ അന്നത്തെ ഏറ്റവും വലിയ നല്ല നിപുണനായ പണ്ഡിതനാണ് ആര്, അബുൽ അസ്വദ് ദൂലി, അദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ ഖുർആനിലെ ഹർക്കത്ത് ഇടണം, കാരണം അള്ളാന്റെ കലാമ് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞ്. അപ്പൊ അദ്ദേഹത്തിന് പേടി, അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പൊ എന്ത് ചെയ്ത്, ഒരാളെ ചട്ടം കെട്ടിച്ച് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അബുൽ അസ്വദ് ദൂലി നടന്നു പോണ വഴിയിൽ എന്ത് ചെയ്ത്, ഇയാള് ഇരുന്നിട്ട് ഖുർആൻ ഓതാണ്. ഖുർആൻ ഓതുമ്പോ സൂറത്തുൽ ബറായയുടെ തുടക്കത്തിലുള്ള ആയത്ത് ഓതി, പിന്നെ ബറാഅത്തു മിൻ അല്ലാഹി വറസൂലിഹി ലല്ലദീന ആഹദു മിനൽ മുശ്രിക്കീൻ ഫസീഹു ഫിൽ അർദി അർബഅത അശ്ഹുരി വഅലമു അന്നല്ലാഹ ഗൈറു വഅലമു അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ വഅദാന മിൻ അല്ലാഹി വറസൂലിഹി ലന്നാസി യൗമൽ ഹജ്ജ് അക്ബർ അന്നല്ലാഹ ബരീഉ മിനൽ മുശ്രിക്കീൻ വറസൂലുഹു. അതാണ് ആയത്ത്. അതായത് അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ബരീഉ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് അല്ലാഹു എന്താണ് ഒഴിവാണ്. വറസൂലു പറഞ്ഞാൽ എന്താ, റസൂലും ഒഴിവാണ്. പക്ഷെ ഇതെന്ത് ചെയ്ത്, ഒരാൾ വറസൂലിഹി എന്ന് ഓതി, അപ്പൊ എന്താ അർത്ഥം, അള്ളാഹു മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒഴിവാണ്, റസൂലിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും, വറസൂലുഹു എന്ന് ഓതേണ്ട അടുത്ത് വറസൂലിഹി എന്ന് ഓതിയാൽ അള്ളാഹു റസൂലിൽ നിന്ന് ഒഴിവ്, മുശ്രിക്കീങ്ങളെ പോലെ റസൂലിൽ നിന്ന് ആക്കുന്ന വരില്ലേ. അപ്പൊ അബുൽ അസ്വദ് ദൂലി ഇത് ഈ ചങ്ങായി ഓതനെ കേൾക്കാണ്. അതോടുകൂടി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് എന്തായാലും എന്ത് ചെയ്യണം, ഹർക്കത്തിട്ടേക്കണം. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ച്, അദ്ദേഹം ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആലന് പകർത്തി ചെയ്ത മുസ്ഹഫ് ഉണ്ടല്ലോ, ഞാൻ വഖ്ത് ചെയ്ത മുസ്ഹഫ്, അതിലെ അക്ഷരങ്ങളൊക്കെ അതേ കളറിൽ ഒരേപോലെ, അദ്ദേഹത്തിന്റെ ഹർക്കത്ത് വേറെ കളറിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്, ഇഹ്റാബ് ചെയ്തത്. ആർക്ക്? മുസ്ഹഫിന് ഇഹ്റാബ് ചെയ്തു. ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കാലത്ത് അപ്പോളാണ് ഇത് വരുന്നത്, ഏത്? കുത്തുവരുന്നത്. കുത്തിടാൻ കാരണം എന്താ? കുത്തിടാൻ ഒരു സംഭവം ഞാൻ പറഞ്ഞു മുമ്പ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കുത്തില്ലാത്തത് പിന്നെ അദ്ദേഹത്തിന് ഒരു വിവരം കൊടുത്തതാണ്, മദീനയിൽ കുറെ ഹുൻസകൾ ഉണ്ടല്ലോ, നപുംസകങ്ങൾ വിളയാൻ തുടങ്ങി, ആണും പെണ്ണും അല്ലാത്ത ജാതി വിളയാൻ തുടങ്ങി. അപ്പോ അദ്ദേഹത്തിന് വിവരം കൊടുത്ത് ഇങ്ങനെ മദീനത്ത് കുറച്ച് ആളുകൾ ഉണ്ടെന്ന്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത്, ഒരു കത്ത് എഴുതി. ആ കത്തില് അവർ ഗവർണറോട് പറഞ്ഞ അഹ്സൂഹും, അവരെന്ത് ചെയ്യാൻ പറഞ്ഞ്, എണ്ണാൻ പറഞ്ഞ്, അഹ്സൂഹും ഇങ്ങനെ എണ്ണാൻ പറഞ്ഞ്, ഇതിനകത്ത് നഷ്ടം എന്നാണ് അവരെ എത്ര ഉണ്ട് നോക്കാൻ പറഞ്ഞു. പക്ഷേ കത്തിൽ എന്ത് ചെയ്ത് ഇവിടെ ഒരു കുത്ത് വീണ്. അപ്പൊ അസുഖം അസുഖം എന്ന് പറഞ്ഞാൽ എന്താ ഉടക്കുക എന്നർത്ഥം, കാലികളൊക്കെ ഉടക്കൂലേ. അങ്ങനെ ചെയ്ത് ഈ കത്ത് കിട്ടിയപ്പോൾ എന്ത് ചെയ്ത്, അജ്ജാജു അല്ലേ എഴുതണത്, അപ്പൊ ചെറിയ ട്രീറ്റ്മെന്റ് ഒന്നും അജ്ജാജിന് അറിയില്ല. അപ്പൊ ഇത് നല്ല പിടിച്ചിട്ടിട്ടാളൊക്കെ ശിക്ഷിച്ച്. അപ്പോഴാണ് എന്ത് ചെയ്യണത്, ഈ കുത്തിന്റെ അനിവാര്യത, കുത്തില്ലെങ്കിലുള്ള ഇതൊക്കെ ബോധ്യപ്പെടുന്നത്. ഏതായാലും ഹജ്ജാജ് ബിൻ യൂസഫ് പിന്നെ യഹ്യ ഇബ്നു യഅമറിനോടും, യഹ്യ ഇബ്നു യഅമറിനോടും, അതേപോലെ വേറൊരു പണ്ഡിതൻ, രണ്ട് പണ്ഡിതന്മാരോടെ പറഞ്ഞത് എന്ത് ചെയ്തത്, വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തത് എഴുജാമ ചെയ്യാൻ, അതായത് കുത്തിടേണ്ടതായ അക്ഷരങ്ങളുണ്ടല്ലോ അതിനൊക്കെ കുത്തിട്ടിട്ട് ഈ പിന്നെ ഇത് ചെയ്യാൻ പറഞ്ഞു. ഏതായാലും അതാണ് എന്ത്, എൽമുറസും എൽമുറസും. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു എൽമാണ് എൽമുഅദ്ദിൽ ആയി. ആയത്തുകൾ എണ്ണുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ ശാസ്ത്രം, അത് വിശുദ്ധ ഖുർആനിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മള് എത്ര ആയത്തുണ്ട് മുസഫിൽ, നമുക്ക് നമ്മള് വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്ത്,
നമുക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമാണ്.
നമ്മളിപ്പോ നമ്മളുടെ കയ്യിലുള്ള മുസഫിൽ 6236 ആയത്താണ്, 6236 ആയത്ത് അണ്ട, 6236 ആയത്തായിരുന്നു കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഫിൽ, കൂഫയുടെ കൂഫക്കാരുടെ മുസഫിൽ ആയത്തുകളുടെ എണ്ണം 6236. 6236 ആയത്താണ് ഷാമിലേക്കുള്ള മുസഫിൽ, 6226 ആയത്ത്, ശരി, ഇത് 6236 എണ്ണം ആയത്തുകളുടെ എണ്ണം. 6204 ആയത്തുകളാണ് ബസറയിലേക്കുള്ള മുസഫിൽ, ബസറക്കാരുടെ അടുത്തുള്ള മുസഫിൽ ആയത്തുകളുടെ എണ്ണം. 6210 ആയത്താണ് മുസഫിൽ മക്കി, മക്കയിലുള്ള മുസഫിലെ എണ്ണം. ഇനിയൊരു മുസഫ് ബാക്കിയുണ്ട്, അതേതാ, ഇത് കൂഫി, ഇത് ഷാമി, ഇത് ബസറി, ഇത് മക്കി. നീ ബാക്കിയുള്ളത് ഏതാ, അല്ല അതാണ് ഷാമി, മുസഫുൽ മദനി. മദനി മുസഫുൽ മദനിയിൽ എണ്ണൽ രണ്ട് പ്രാവശ്യം നടന്നിട്ടുണ്ട്, ആയത്തുകളെ എണ്ണൽ. അതിൽ ഒരു പ്രാവശ്യത്തെ മുസഫിലെ എണ്ണം 6217, പിന്നത്തെ എണ്ണത്തിൽ 6214 മുസഫ് ആയത്തുകൾ എണ്ണി. അപ്പൊ രണ്ട് തവണയാണ് മുസഫ് മദീനത്തെ മുസഫുൽ മദനിയിൽ എണ്ണം നടന്നത്. അപ്പൊ ഒരിക്കൽ 6217, ഒരിക്കൽ 6214. ഇത് ഏതാ, കൂഫി, മുസഫുൽ കൂഫി. ഇത് ഷാമി. ഇത് ബസറി. ഇത് മക്കി. ഇത് മദനി. ഇത് മദനി. ഇതിന്റെ അർത്ഥം എന്താ, ആയത്ത് പൊയ്ക്കണെന്നാ, ആയത്തുകളില്ലാന്നാ, ആയത്തുകൾ ഇല്ല എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ആയത്തുകളുടെ എണ്ണം നടന്നിട്ടുണ്ട്, ആയത്തുകളുടെ എണ്ണം നടന്നിട്ടുണ്ട്, ആയത്തുകൾ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറെ വിഷയങ്ങൾ വായിക്കൂലേ, സൂറത്തിൽ മുൽക്കിന്റെ ഒരു മഹത്വം പറയും നമ്മൾ. എന്താ സൂറത്തിൽ മുൽക്കിന്റെ മഹത്വം, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, അതിൽ 30 ആയത്തുകൾ എന്നിട്ടാണ് സൂറത്തിന്റെ മുൽക്കിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ എന്തെങ്കിലും മുൽക്കും 30 ആയത്ത് എന്ന് റസൂല പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോമ്പിന് സുഹൂർ കഴിച്ചാൽ ബാങ്ക് കൊടുക്കുന്നതിനിടയിലുള്ള ടൈം എത്ര പറഞ്ഞത്, 50 ആയത്തോതിന് ടൈം എന്നാ പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ഓരോ നിസ്കാരങ്ങളിൽ ഇത്ര ആയത്തുകളുടെ എണ്ണം ഓതിയിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ആയത്തുകളുടെ എണ്ണം നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുകളുടെ തുടക്കവും ആയത്തുകളുടെ ഒടുക്കവും അറിയിച്ചിട്ടുണ്ട്. ചില സമയങ്ങൾ റസൂൽ ആയത്ത് കൂട്ടി ഓതിയിട്ടുണ്ട്, കൂട്ടിയോതിയിട്ടുണ്ട്. അപ്പോ ഈ കൂട്ടിയോത്ത് കേട്ടവർ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ എവിടെയാണ് റസൂലുള്ള വഖഫ് ചെയ്തത്? അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വായത്തായിട്ട് എണ്ണിയിട്ടുള്ളത്, ആദ്യത്തായിട്ട് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ എണ്ണത്തിൽ എന്ത് ചെയ്തത്, ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ ഓരോ ആയത്തുകളും എവിടെ തുടങ്ങുന്നു എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ ആയത്ത് കൂട്ടി ഓതിയപ്പോൾ അതൊരായത്തായിട്ടായിരിക്കും ആരെ എണ്ണിയിട്ടുള്ളത്, ആളുകൾ ശിഷ്യന്മാരെ എണ്ണിയിട്ടുള്ളത്. അത് കാരണത്താലാണ് എന്ത് ചെയ്തത്, ഈ ആയത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായത്. അതിന്റെ അർത്ഥം ആയത്ത് കുറവുണ്ട് എന്നല്ല, ആയത്ത് കുറവുണ്ടെന്നല്ല. ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മൾ സൂറത്തുൽ ഖാരിയ, എത്ര സൂറത്തുൽ ഖാരിയയിൽ ആയത്തുകളുടെ എണ്ണം എത്ര? നമ്മൾ അൽ ഖാരിയ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഖാരിയ അല്ലേ, മൽ ഖാരിയ അല്ലേ, പിന്നെന്താ വമ അദ്റാക മൽ ഖാരിയ, ഇങ്ങനെയാണ്, ഇങ്ങനെ എണ്ണും അല്ലേ. സൂറത്തുൽ ഖാരിയ എഴുതിയിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഖാരിയയിൽ എത്ര ആയത്ത, എത്ര ആയത്ത ഇതിലൊന്നും തന്നെയോക്കാണി, പതിനൊന്നുറപ്പ. സൂറത്തുൽ ഖാരിയയിൽ മുസ്ഹഫുൽ കൂഫിയിൽ ഒരെണ്ണവും മുസ്ഹഫുൽ മദനിയിലും മക്കയിലും ഒരെണ്ണവും മുസ്ഹഫുൽ ഷാമിയിലും ബസറയിലും ഒരെണ്ണവുമാണ്. ആ പതിനൊന്ന്. അപ്പൊ കൂഫിയിൽ ഈ മുസഹഫിലാണ് എത്ര എണ്ണം സൂറത്തുൽ ഖാരിയക്ക്? പതിനൊന്ന്. ഇവിടെ നമുക്ക് ചെയ്ത ഇവിടെ സൂറത്തുൽ ഖാരിയന്റെ എണ്ണം പതിനൊന്ന്. എന്നാൽ മുസഹഫ് ഷാമിയിലും മുസഹഫുൽ ബസറിയിലും എട്ടായത്തുകളാണ്, എട്ടായത്തുകളാണ്. എന്നാൽ മുസഹഫുൽ മക്കിയിലും മുസഹഫുൽ മദനിയിലും പത്തായത്തുകളാണ്. എത്ര ആയത്താ? പത്തായത്താണ്. എന്താ കാരണം? കാരണം കൂഫിയിൽ അൽ ഖാരിയ എന്നുള്ളത് ഒരായത്താണ്, മൽ ഖാരിയ എന്നുള്ളത് ഒരായത്താണ്, വമ അദ്റാക മൽ ഖാരിയ എന്നുള്ളത് ഒരായത്താണ്. പിന്നെ യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ് റഹ്മക്കല്ല. പിന്നെന്താ? ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, അതൊരായത്താണ് കൂഫി മുസഹഫിൽ. ഫഹുവ ഫീ ഈശതിർ റാദിയ, ഒരായത്താണ്. വഅമ്മാ മൻ ഖഫത് മവാസീനുഹു, അതൊരായത്താണ്. ഇതാണ് കൂഫി മുസഹഫിന്റെ ആയത്തുകൾ, അതുകൊണ്ട് പതിനൊന്നായത്. എന്നാൽ ഷാമിയും ബസരിയും അവർ അൽ ഖാരിയ മൽ ഖാരിയ, ഇതാണ് ഒരായത്ത്, അൽ ഖാരിയ മൽ ഖാരിയ ഇതൊരായത്ത്. പിന്നെ അവസാനത്തിൽ ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശതിർ റാദിയ, അതൊരായത്ത്. രണ്ടായത്തുള്ളത് അതൊന്ന്. വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, അതൊരായത്ത്. അപ്പോ ആ പരിഗണനയിൽ എത്ര ആയത്തുണ്ടാവും? എത്ര ആയത്ത? എട്ടായത്ത്. അതാണ് ഷാമി ബസറി മുസഹഫുകളുടെ പ്രത്യേകത. മക്കിയും മദനിയും അവര് അൽ ഖാരിഅ മൽ ഖാരിഅ, ഇതൊരായത്ത്. ബാക്കിയൊക്കെ കൂഫി മുസഹഫിന്റെ മാതിരി തന്നെ. അപ്പൊ അതിൽ എത്ര ആയത്ത് കുറയും? ആ ഒരായത്ത്, ആയത്തിന്റെ എണ്ണം കുറയും. കാരണം അൽ ഖാരിഅ മൽ ഖാരിഅ എന്നുള്ളത് ഒരായത്ത്, ബാക്കിയൊക്കെ മറ്റേ കൂഫി പോലെ. അപ്പൊ പത്തായത്ത്. അപ്പൊ എന്തുകൊണ്ട് ആയത്തുകളുടെ എണ്ണം ചില മുസഹഫുകളിൽ കൂടുന്നു, ചില മുസഹഫുകളിൽ കുറയുന്നു? അതിന്റെ ഉദാഹരണമാണ് ഇപ്പത്, അല്ലാതെ മുസഹഫ് നിന്ന് ആയത്ത് പോയതല്ല, കുറെ ആയത്ത് നഷ്ടമായതുമല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇത്തരം വിഷയങ്ങൾ അനിവാര്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കുലസിത ബുദ്ധിക്കാരും തൽപര കക്ഷിക്കാരൊക്കെ ഉണ്ടാക്കുന്നതായി ഈ മുസീബത്തുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മളുടെ ദീന കബല കുല്ലിശ് നമ്മൾ അറിയുന്നതിന് വേണ്ടി, മനസ്സിലായ? പിന്നെ ആറ് 6666 പറഞ്ഞിട്ടില്ല കേട്ടോ, അത് വല്ലാത്തൊരു വിഷയമാണത്. ഇപ്പൊ ഖുർആനിലെ ആയത്ത് എത്രയപ്പോ ആളുകൾ പറയല്, പലരും പറയല്, ചില പണ്ഡിതന്മാരെന്ന് പറയുന്നവര് വരെ പറയുന്ന ഇതാണ് 6666 ആയത്ത്. ഇത് 6200 മോൾക്ക് പോയിട്ടില്ല ഉണ്ടോ? ഒക്കെ എത്രയാണ്? 6236 നാല് മുസഹഫ് അല്ലേ, അല്ല 5 മുസഹഫ്. അതിൽ മുസഹഫുൽ മദനക്ക് 2 പ്രാവശ്യം അതിൽ എണ്ണൽ നടന്നു, പിന്നെ സഹാബികളുടെയൊക്കെ സമക്ഷത്തിൽ വെച്ച്. അപ്പോ ഈ വ്യത്യാസം, ചില ആയത്തുകൾ ഒന്നാണോ അതല്ല രണ്ടാണോ എന്നുള്ള പരിഗണനയാണ്. ആ പരിഗണന പ്രകാരം. പക്ഷെ 6666 ഇതില്ല, ആയത്തുകളുടെ എണ്ണം പറയപ്പെട്ടില്ല. ഇപ്പൊ ഇൽമുൽ ഖിറാഅത്ത്, ഇൽമുൽ ദബ്ത്, ഇൽമുൽ റസ്മ്, ഇൽമുൽ അബ്ദുൽ ആയാത്ത് ആയി, അതേപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതേപോലെ വേറെയും ചില ഇൽമുകളുണ്ട്. അതൊക്കെ നമ്മൾ അനിവാര്യമായും പിന്നെ അറിയേണ്ടതായ വിജ്ഞാനങ്ങളാണ്. അതേപോലെ തന്നെ ഇൽമുൽ വഖഫ് വലിയ ഇബ്തിദ, വഖഫ് എന്ന് പറഞ്ഞാൽ ഒരായത്തുകളുടെയും അവസാനം, അതേപോലെ തന്നെ ഒരായത്തുകളുടെയും തുടക്കം, അതൊക്കെ ഓരോ പിന്നെ വിജ്ഞാനങ്ങളാണ്. പിന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഖിറാഅത്തുകളൊക്കെയുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ പിന്നെ അനിവാര്യമായും പഠിച്ച് മനസ്സിലാക്കേണ്ടതായ വിജ്ഞാനങ്ങളാണ്. ഇതിൽ നമ്മളിപ്പോ ഖിറാഅത്തുകളാണ് നമ്മുടെ വിഷയം, അതാണ് നമ്മളിവിടെ വിശദീകരിച്ച് സംസാരിച്ചത്. ഇനി മനസ്സിൽ ഇൻഷാല്ല മറ്റു സന്ദർഭങ്ങളിൽ ഈ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും പിന്നെ ഈ ഖിറാഅത്തുകൾ അത് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു വിശദമായിട്ടില്ലെങ്കിലും ഒരു നഖചിത്രം എന്ന് പറയാം, അതാണ് നമ്മളിവിടെ അൽഹംദുലില്ല മനസ്സിലാക്കിയത്. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്ത് മുസഫ് പകർത്തി എഴുതിയില്ലേ, ആ റസ്മ് അതാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇത് പിന്നെ റസ്മ് ചെയ്തത്, എഴുതിയത്. പിന്നെ അതില് പിന്നെ മുതവാത്തിറായ ഖിറാഅത്തായി പരിഗണിക്കണമെങ്കിൽ പണ്ഡിതന്മാർ മൂന്ന് ഷർത്താണ് പറയല്. ഒന്ന്, മുതവാത്തിറായിട്ട് എന്ത് ചെയ്യണം, അത് റിവായത്ത് ചെയ്യപ്പെടണം. രണ്ട്, റസ്മുൽ ഉസ്മാനിയോടൊക്കണം, അൽ മുസഫ് ഉസ്മാനി ഉണ്ടല്ലോ അതിലെ റസ്മിനോട് ഖിറാഅത്ത് ഒക്കണം. മനസ്സിലായില്ലേ? അത് ഒക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ തുഖാത്ത് എന്ന് എഴുതിയില്ലേ, തുഖാത്ത് എന്ന് എഴുതിയപ്പോ തഖിയ എന്ന് എന്ത് ചെയ്യാം, വായിക്കാം. ആ രീതിയിൽ ഒക്കണം, ഏതെങ്കിലും ഒരു വജിഹിൽ ഒത്താൽ മതി. അതേപോലെ തന്നെ അറബി ഭാഷയിലായിരിക്കണം, അറബി ഭാഷയിൽ ആയിരിക്കണം. അങ്ങനെ അപ്പൊ അറബി ഭാഷയിൽ മുതവാത്തിറായ സനദോടുകൂടി മുസഫുൽ ഉസ്മാനിയിലെ റസ്മിനോട് ഒത്തുകൊണ്ടാണ് ഖിറാഅത്ത് എങ്കിൽ ആ ഖിറാഅത്തിനാണ് എന്ത് പറയാ, മുതവാത്തിറായ ഖിറാഅത്ത് എന്ന് പറയാം. മുതവാത്തിറായ ഖിറാഅത്ത് ആ ഖിറാഅത്താണ് പരിഗണ്യം. ആ ഖിറാഅത്തുകൾ അതിലെ അതിന്റെ 10 പിന്നെ ഇമാമന്മാരെയാണ് നമ്മളിവിടെ പഠിച്ചത്. 10 ഇമാമന്മാരെയാണ് കഴിഞ്ഞ ഉറി പഠിച്ചത്. ആ 10 ഇമാമന്മാരുടെ ശിഷ്യന്മാരെയാണ് നമ്മളിവിടെ കഴിഞ്ഞ ഉറി മനസ്സിലാക്കിയത്. അതിൽ പിന്നെ ഏറ്റവും പ്രസിദ്ധമായ ഖിറാഅത്ത് അത് പിന്നെ ആരിൽ നിന്ന്, ആസിമിൽ നിന്ന്, ആസിം അബിൻ നജൂദിൽ നിന്ന്, പിന്നെ ഹഫ്സ് ബിൻ സുലൈമാന്റെ റിവായത്ത്. എല്ലായിടത്തും മസ്വാസ് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കല്ലേ, മനസ്സിലേ? എവിടെങ്കിലും ഒന്ന് ഒരു ഫിത്ന തല പൊട്ടിയാൽ മതി. ഹക്ക് ഒരടി നാലടി വെക്കുമ്പോ അതിന് ബാത്തില് പിന്നെ സമുദ്ര ഏഴും താണ്ടി കിടക്കുന്നറല്ലേ, ആ രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആനെ കുറച്ച് കുറെ ഇഷ്കാലുകൾ എന്ത് ചെയ്യുന്നു, പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മിഷനറി പ്രവർത്തകരും ആ മിഷനറി പ്രവർത്തകർക്ക് വാലായിട്ട് കുറെ പിന്നെ ഈ കപടന്മാരും. അപ്പോ ഇത്തരം വിഷയങ്ങൾ നമ്മളൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങൾ പെട്ടെന്ന് പടരൂല. അതില്ല എങ്കിൽ അത് പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാനും പ്രയാസം. അള്ളാഹു കാക്കട്ടെ. ഉള്ളതില്ല ആ ഖിറാഅത്ത് നമ്മൾ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണ ഇത് എന്ത് ചെയ്തത്, ഇന്ന ഹാദൽ ഖുർആൻ ഖദ് ഉൻസില അലാ സബഅതി ഔജുഹിൻ, ഈ ഖുർആൻ അത് 7 വജീഹുകളിലായിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 7 വജീഹുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പദം അതിന്റെ പാരായണം എന്ത് ചെയ്യൂല, പാരായണം അത് 7 രീതിയിൽ നിന്ന് പുറത്തു പോകൂല. 7 രീതിയിൽ അത് എന്ത് ചെയ്യും, അത് പരിമിതപ്പെടും ഒരു പദത്തിന്റെ പാരായണം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ എഴുതിയപ്പോ ജിബ്രീൽ എന്ന് എഴുതിയതിന്റെ അതിന്റെ അത് കഴിഞ്ഞില്ലേ, ജിബ്രീൽ എന്ന് എഴുതിയപ്പോ അത് അതിന്റെ 7 വജീഹുകൾ എഴുതി, 5 മുതവാത്തിറായത്, 2 ഷാദായതും. ആ രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, ഒരിക്കലും അത് വേറെ രീതിയിൽ ഉണ്ടാവില്ല. 7 ഒരു രീതി, അല്ലെങ്കിൽ 7 പിന്നെ 7 രീതി അതിൽ നിന്ന് പിന്നെ പുറത്തു പോകില്ല. അതാണ് ആ രീതിയിൽ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, ഇബ്നു മസ്ഊദിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഹിഷാം ഇബ്നു ഹക്കീം ഇബ്നു ഹിസാമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം വിവിധ വജീഹുകളിൽ ഓതുന്നത് ഉമർ കേട്ട്. അപ്പൊ ആരത് പഠിപ്പിച്ചെന്ന് ചോദിച്ചപ്പോ റസൂൾ തന്നെ പഠിപ്പിച്ചായിരുന്നു. അങ്ങനെ ഹിഷാമിനെ വലിച്ചുകൊണ്ട് ഉമർ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിർത്തിയ പറഞ്ഞ് പിന്നെ ഹിഷാമിനോട് ഓതാൻ പറഞ്ഞ്. അപ്പൊ അദ്ദേഹം വിവിധ ഹർഫുകളിൽ വജീഹുകളിൽ ഓതി. അപ്പൊ റസൂള്ള പറയണ ഹാക്കഥ ഉൻസിലത്ത്, ഇങ്ങനെയാണ് ഇതിറങ്ങിയത്. പിന്നെ ഉമറിനോട് ഓതാൻ പറഞ്ഞു. അപ്പൊ ഉമർ ഒരു വജീഹിൽ ഓതി രീതിയിൽ. അപ്പൊ പറഞ്ഞ ഹാക്കഥ ഉൻസിലത്ത്, ഇങ്ങനെയാണ് ഇതിറങ്ങിയത്. അപ്പൊ റസൂള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, 7 വജീഹിലും ഓതി പഠിപ്പിച്ചിട്ടുണ്ട്. 7 വജീഹുകൾ ജിബ്രീൽ റസൂള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. 7 വജീഹുകളിൽ അള്ളാഹുവിൽ നിന്ന് ആര് സ്വീകരിച്ചിട്ടുണ്ട്, ജിബ്രീൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് പറഞ്ഞത്. അത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ ഒരു വജീഹിനെ നിഷേധിച്ചാൽ അവൻ വിശുദ്ധ ഖുർആനിനെ മൊത്തത്തിൽ നിഷേധിച്ചു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത്. മൻ കഫറ വജീഹൻ മിൻ കിതാബില്ലാ ഫഖദ് കഫറ ബിഹി അജ്മഅ. അതാണ് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു വജീഹിനെ ഒരാൾ അവിശ്വസിച്ചാൽ വിശുദ്ധ ഖുർആനിനെ മൊത്തത്തിൽ അവൻ എന്ത് ചെയ്തു? അവിശ്വസിച്ചു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വജീഹുകളെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. അതില്ല എങ്കിൽ ഖുർആനെ മുഴുവൻ കളവാക്കുന്നതിന് തുല്യമാണത്. അത് പല ഫാത്തിഹയിൽ തന്നെ കുറെ ഖിറാഅത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് മലിക് യൗമിദ്ദീൻ. അതേപോലെ തന്നെ നമ്മളിപ്പോ സിറാത്തിന്റെ എഴുതിയില്ലേ, സിറാത്ത് സിറാത്ത്. അതേപോലെ തന്നെ സിറാത്തു അല്ലദീൻ അൻഅംത അലൈഹിം അലൈഹും അലൈഹുമു, അങ്ങനെയൊക്കെ ഖിറാഅത്തുണ്ട്. ഖലാസ്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.